السلام عليكم ورحمة الله. الحمد لله الحمد لله رب العالمين، نحمده ونستغينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം മനദാമനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബുൽ ഇൽമിൽ നിന്നുള്ള ചില ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വിശദീകരിച്ച ആദാബുകളിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ ചർച്ച ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് 10-ാമത്തെ കാര്യമായിരുന്നു. ഒരു മതവിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട 10-ാമത്തെ അദബ് അത്തമസ്സുഖ് ബിൽ കിതാബി വസ്സുന്ന, ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുക. അതിനെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളുണ്ടായിരുന്നത്. അതിലെന്താണ് ഖുർആൻ മുറുകെ പിടിക്കുക, അതാണ് നമ്മൾ വിശദീകരിച്ചത്. അതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഖുർആൻ പഠിക്കുക അത് അനിവാര്യമാണ്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചില ആളുകൾ ഹദീസ് മാത്രം പഠിക്കും, ഖുർആനെ അവഗണിക്കും, ആ നിലപാട് ശരിയല്ല എന്നും, ഖുർആൻ പഠിക്കുന്നത് പോലെ തന്നെ ഹദീസുകൾ അതിന്റെ കാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകണം, അതിന്റെ നസുകൾ മനപ്പാടുണ്ടാക്കണം, അതിന്റെ സന്നദ്ധതകളെക്കുറിച്ച് പഠിക്കണം, അതിന്റെ മത്തിനെക്കുറിച്ച് മനസ്സിലാക്കണം, അതേപോലെ തന്നെ സ്വഹീഹ് ഏതാണ്, സുന്നത്ത് ഏതാണ്, എന്നിട്ട് സുന്നത്തിനെ പ്രതിരോധിക്കുന്നവനായി തീരണം. ഈ കാര്യങ്ങളൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന്റെ കൂടെ നമ്മൾ മറ്റൊന്ന് പറഞ്ഞത്, ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, ഇതിന്റെ കൂടെ മൂന്നാമത്തൊരു പ്രധാനപ്പെട്ട കാര്യം, കലാമുൽ ഉലമായി, പണ്ഡിതന്മാരുടെ കലാമ്, പണ്ഡിതന്മാരുടെ സംസാരം, അവരുടെ വിശദീകരണങ്ങൾ, അവരുടെ ശറഹുകൾ, അതിനെ അവഗണിക്കാനോ അതിനെ ധിക്കരിക്കാനോ അതിനെ അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനോ ഒരു തോലബിൽ ഇൽമിന് സാധ്യമല്ല. കാരണം അവരാ വിഷയത്തിൽ അഗാധമായ പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഖുർആൻ സുന്നത്തും മനസ്സിലാക്കേണ്ടത് അത് ഉലമാക്കളുടെ ശറഹുകൾ, അവരുടെ വിശദീകരണങ്ങൾ വെച്ചുകൊണ്ടായിരിക്കണം. അതല്ലാതെ ഖുർആൻ സുന്നത്തും മുന്നിൽ വെച്ചിട്ട് ഓരോരുത്തരും അവർക്ക് ഇഷ്ടമുള്ളതുപോലെ വ്യാഖ്യാനിക്കലല്ല എന്നുള്ളതാണ് ചുരുക്കത്തിൽ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾ വായിച്ചതിന്റെ ബാക്കിട്ടോ. അതിൽ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാൽ, ഖുർആൻ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ദുനിയാവിലും പരലോകത്തിലും ആഖിറത്തിലും നല്ലൊരു ജീവിതം അയാൾക്ക് ഉണ്ടാകും. അവിടെയാണ് നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി അദ്ദേഹം എന്താണ് ഹയാത്തു തയ്യിബ, എന്താണ് ഹയാത്തു തയ്യിബ എന്നുള്ളതിന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഞാനത് ഒരുമിച്ച് വായിക്കുന്നില്ല, അതിന്റെ ഒരു ഷോർട്ട് ഞാൻ പറഞ്ഞുതരാം. ഇബ്നു സൈമിയ റഹ്മത്തുള്ളാഹി പറയുന്നത് ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന അത് പഠിക്കുന്ന ഒരാൾക്ക് ഹയാത്തു തയ്യിബ ഉണ്ടാവും. ഹയാത്തും തയ്യിബ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനസ്സിന്റെ സമാധാനമാണ്, ഒരു സ്വസ്ഥത, മനസ്സിന് കിട്ടുന്ന ഒരു സമാധാനം. അപ്പൊ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് കിട്ടും. കാരണം അയാൾ അള്ളാഹു വിശ്വസിക്കുന്നു, ഖളാ ഖദറിൽ വിശ്വസിക്കുന്നു. അപ്പൊ എത്ര പ്രയാസം ഒരാളെ ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടെങ്കിൽ പോലും അയാൾക്ക് എന്തുണ്ടാവും, മനസ്സിന് സമാധാനം കിട്ടും. അതൊരു കാഫിറിന് ഒരിക്കലും ലഭിക്കുകയില്ല. എന്നിട്ട് അദ്ദേഹം അതിന് തെളിവായിട്ട് കൊണ്ടുവരുന്നത് ഒരു ആയത്തും ഒരു ഹദീസുമാണ്. ഒന്ന്, നഹലിലെ 97-ാമത്തെ ആയത്ത്, മൻ അമില സ്വാലിഹ് മിൻ ദക്കരിൻ അവ് ഉൻസാ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാതൻ തയ്യിബ വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. ഇതിന്റെ ശറഹങ്ങൾ എടുത്ത് നോക്കിയാൽ മതി, അവന് നല്ലൊരു ജീവിതം ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞ ആയത്താണ് അദ്ദേഹം ഒന്ന് തെളിവേറ്റ് കൊണ്ടുവരുന്നത്. രണ്ടാമത് തെളിവേറ്റ് കൊണ്ടുവരുന്നത് ഹദീസാണ്, മുസ്ലിമിന്റെ റിപ്പോർട്ട്. ഒരു മുസ്ലിമിന്റെ എല്ലാ കാര്യങ്ങളും, ഒരു മുഅ്മിനിന്റെ എല്ലാ കാര്യങ്ങളും അത്ഭുതമാണെന്ന് പറഞ്ഞല്ലോ. അവന് സന്തോഷം ഉണ്ടായാൽ അവൻ എന്ത് ചെയ്യും, അള്ളാഹുവിന് നന്ദി കാണിക്കും, അതവന് ഖൈറാണ്. അതേപോലെ തന്നെ അവനൊരു പ്രയാസം ഉണ്ടായാലും അവൻ എന്ത് ചെയ്യും, ക്ഷമിക്കും, അത് അവന് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. അപ്പൊ സന്തോഷം ഉണ്ടായാലും അവൻ അള്ളാഹുവിനെ സ്തുതിക്കും, അതവന് നല്ലതാണ്. ഇനി അവന് പ്രയാസമാണെങ്കിൽ തന്നെ അവന് ക്ഷമിക്കുകയാണ് ചെയ്യുക, അതും അവന് പ്രതിഫലമാണ്. അപ്പോൾ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്ത് പ്രയാസം അവനുണ്ടെങ്കിലും എന്താണ്, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിന് സമാധാനം കിട്ടും. അപ്പോൾ ഈ ആയത്തു ഹദീസും അദ്ദേഹം തെളിവേറ്റ് കൊണ്ടുവന്നു. ഞാൻ ചുരുക്കി പറയണം, അതിൽ നമ്മൾ വായിക്കണം എന്ന് തോന്നുന്ന ഒന്നെന്തോ വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചരിത്രം അദ്ദേഹം പറയുന്നുണ്ട്. അത് ഇബിൻ ഹജറിന്റെ ഒരു ചരിത്രം, അത് വേണമെങ്കിൽ ഒന്ന് വായിക്കാം. അദ്ദേഹം തെളിവ് കൊണ്ടുവരുന്നത് വെച്ചാൽ ഇത് കാഫിര്യങ്ങൾക്ക് കിട്ടുന്നില്ല, ഈയൊരു സമാധാനം കാഫിറുകൾക്ക് കിട്ടുന്നില്ല. അവരെപ്പോഴും പേടിയിലും ബേജാറിലാണ്. ദുനിയാവിൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു വിപത്ത് ആപത്ത് പ്രയാസങ്ങൾ ബാധിച്ചാൽ തന്നെ എന്താണ് അവരാകെ ബേജാറിലായി പോകും, ചില ആളുകൾ ആത്മഹത്യ ചെയ്യും. അതൊക്കെ അദ്ദേഹം വിശദീകരിച്ചിട്ട് ഇബിൻ ഹജറിന്റെ സംഭവം കൊണ്ടുവരുന്നത് വെച്ചാൽ ബാദുൽ മുഅദ്ദിഖീൻ അല്ലദീന തകല്ലമു അൻ ഹയാത്തിൽ ഹാഫിൽ ഇബിൻ ഹജർ. ഇബിൻ ഹജർ എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് ചില ചരിത്രകാരന്മാർ ഇബിൻ ഹജറിന്റെ ജീവചരിത്രം അവർ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു സംഭവമുണ്ട്, വഖാന ഖാളി ഖുദാത് മിസ്ർ ഫി അഹലിഹി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ മിസറിലെ ഖാളി ഖുദാത്ത്, ഖാളിമാരുടെ പിന്നെ ഖാളി ആയിരുന്ന ആരെ, ഇബിൻ ഹജർ. വഖാന ഇദാ ജാ ഇലാ മകാനി അമലിഹി യതി ബി അറബ തജറുഹൽ ഖുയൂലു അവിൽ ബിഗാലു ഫി മൗഖിബ്. അദ്ദേഹത്തിന്റെ ജോലിസ്ഥലത്തേക്ക് വരവ് പരിവാരങ്ങളുമായിട്ടാണ് വരിക. അതൊരു വാഹനപ്പുറത്ത് അറബത്ത് പറഞ്ഞ തേരി രഥം എന്നൊക്കെ അതിന്റെ അർത്ഥം. അന്നത്തെ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആ വാഹനപ്പുറത്ത് അത് വലിച്ചുകൊണ്ടുവരാ കോവർ കഴുതകളും കുതിരകളൊക്കെ വരും. ഇങ്ങനെ ഒരു വാഹനത്തിൽ ഇങ്ങനെ കുറെ പരിവാരങ്ങളുമായിട്ട് ഇബ്നു ഹജർ ഇങ്ങനെ വരുന്ന അദ്ദേഹം മിസറിലെ ഖാളി ഖുദാത്തായിരുന്നു. ഫമറ ദാത്തി യൗമിൻ ബ്രജുലിൻ യഹൂദിയിൻ ഫി മിസ്ർ സയ്യാത് ഐ യബീഉ സയ്ത. അങ്ങനെ അദ്ദേഹം ഒരിക്കല് ഒരു എണ്ണക്കച്ചവടക്കാരന്റെ അരികിലൂടെ ഇങ്ങനെ പോവുകയാണ്. വാദ യക്കൂനു സയ്യാത്ത് വസ്ഖു സിയാബ് ഫജാ യഹൂദി ഫൗഖഫൽ മൗക്കിബ്. സാധാരണ ഗതിയിൽ ഈ എണ്ണക്കച്ചവടക്കാരെ കോലോ ഇതൊക്കെ എന്തായിരിക്കും, മുഷിഞ്ഞിട്ടായിരിക്കും. മുഷിഞ്ഞിട്ടാണല്ലോ എണ്ണക്കച്ചവടക്കാരുണ്ടാകുക സാധാരണ രീതിയിൽ. അങ്ങനെ ഇബ്നു ഹജർ ഇങ്ങനെ പോയപ്പോ ഇയാൾ ജൂതനാണ്, എണ്ണക്കച്ചവടക്കാരനാണ്. അപ്പൊ ആ മുഷിഞ്ഞ കോലത്തിലാണ് ഇയാളുള്ളത്, എണ്ണ വിൽക്കാണല്ലോ. ഇയാൾ ഇബ്നു ഹജറിന്റെ വാഹനം പിടിച്ചു വെച്ചു, വാഹനം നിർത്തിച്ചിട്ടു. വഖാലിൽ ഹാഫിൽ ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് എന്നിട്ട് ഇബ്നു ഹജറിനോട് പറഞ്ഞു, ഇന്ന നബിയക്കും യഖൂലു അദ്ദുനിയ സിജുലുൽ മുഅ്മിൻ വജന്നത്തുൽ കാഫിർ. നിങ്ങൾ നബി പറഞ്ഞിട്ടുണ്ടല്ലോ ദുനിയാവ് എന്നുള്ളത് മുഅ്മിനിന് ജയിലാണ്, കാഫിറിന് സ്വർഗ്ഗാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല ആ യഹൂദിന്റെ ചിന്ത ഉണ്ടോ? വാൻത ഖാളി ഖുദാത് മിസർ വാൻത ഫി ഹാദൽ മൗക്കിബ് വഫി ഹാദൽ നഈം വാന യഅനി നഫ്സുഹുൽ യഹൂദി ഫി ഹാദൽ അദാബ് വഹാദ ശഖാ. എന്നിട്ട് നിങ്ങൾ പരിവാരങ്ങൾ ഈ വാഹനപ്പുറത്ത് ഈ മിസറിന്റെ ഖാളി ഖുദാത്ത് ഏറ്റവും വലിയൊരു അധികാര പദവി, എന്നിട്ട് ഇങ്ങനെ വാഹനത്തിൽ പരിവാരങ്ങൾ ഒക്കെ ആയിട്ടിങ്ങനെ പോവുക, ഞാനാകട്ടെ ഈ അടങ്ങേറിലും ഈ അദാബിലും ഷഖാ ദൗർഭാഗ്യത്തിലും. നിങ്ങൾ എബി പറഞ്ഞാൽ എന്താ, കാഫിറിന് സ്വർഗ്ഗാണെന്നല്ല പറഞ്ഞേ, മുഅ്മിന് ജന്നത്തുമാണെന്നല്ല പറഞ്ഞേ, ഇതെന്താ ഈ സൗകര്യങ്ങളൊക്കെ നിങ്ങൾക്ക്, ഞാനിവിടെ പ്രയാസപ്പെട്ടുകൊണ്ട് എന്റെ കച്ചവടം നടത്താണ്. അപ്പൊ ഇതല്ലേ നിങ്ങൾ എബി പറഞ്ഞത്? ഖാല ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ളാ. ഇബ്നു ഹജറിന്റെ മറുപടി, അനഫി മാനഫിഹി മിന അത്തറഫി വന്നഈം യുഅ്തബറു ബിന്നിസ്ബതി ലാ നഈമിൽ ജന്നതി സിജ്ന വഅമ്മാ അൻത ബിന്നിസ്ബതി ലിശഖാഇ അല്ലദി അൻത ഫീഹി യുഅ്തബറു ബിന്നിസ്ബതി ലിഅദാബിൻ നാരി ജന്ന. ഇബ്നു ഹജർ കൊടുത്ത മറുപടി എന്താ വെച്ചാൽ, എന്റെ ഈ അനുഗ്രഹങ്ങൾ, എന്റെ ഈ നിയമത്തുകൾ, നീ പറഞ്ഞ ഈ നിയമത്തുകൾ, ഇത് ജന്നത്ത് സ്വർഗത്തിലെ നിയമത്തുകളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ നിയമത്തുകൾ എന്താണ്, ഒരു സിജിന് തന്നെയാണ്. സ്വർഗത്തിലെ നിയമത്തുകൾ എന്ന് പറഞ്ഞാൽ അതെന്താ, ആ സ്വർഗത്തിലെ നിയമത്തുകളുമായി തട്ടി താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എനിക്കിവിടെ ലഭിച്ചിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ സിജിന് തന്നെയാണ്. എന്നാൽ ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദൗർഭാഗ്യമുണ്ടല്ലോ, നീ ഉള്ളതായ ഈ ദൗർഭാഗ്യവും പ്രയാസവും അത് നരകത്തിലെ അദാബിനുമായി തട്ടിച്ചു നോക്കുമ്പോൾ നീ യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്, നീ സ്വർഗത്തിൽ തന്നെയാണ്. നരകത്തിലെ അദാബുമായി തട്ടിച്ചു നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് തന്നെയാണ്, അത് ജന്നത്താണ്. നബി പറഞ്ഞത് തെറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ കൊടുത്ത മറുപടിയുണ്ടോ, എന്റെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഇതെന്താ സിജിൻ തന്നെയാണ്. എന്നാൽ നിന്റെ ഈ ദൗർഭാഗ്യം, നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസങ്ങൾ, അത് നരകത്തിന്റെ അദാവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിനക്കെന്ത് തന്നെയാണ്, ഈ ദുനിയാവില് ജന്നത്ത് തന്നെയാണ്, സ്വർഗ്ഗാണ്. ഫഖാല അൽയഹൂദി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ അസ്ലാം. അയാൾ ചിന്തിച്ചു, യഹൂദി
ഷഹാദത്ത് ചൊല്ലി. കാരണം ആ മനസ്സിൽ അല്ലെ വലിയൊരു തത്വമാണ് പറഞ്ഞുകൊടുത്തത്, വലിയൊരു ആശയമാണ് പറഞ്ഞുകൊടുത്തത്, ജീവിതത്തിന്റെ ഒരു അടിസ്ഥാന കാഴ്ചപ്പാടാണ് വിശദീകരിച്ചു കൊടുത്തത്. അയഹൂദി ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി. ഈ ഒരു സംഭവം ഇബ്നു സീമ റഹ്മത്തു അലൈഹി ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞെന്തോ വെച്ചാൽ, ഫൽ മുഅ്മിനു ഫീ ഐരിൻ മഹ്മാ കാന വഹുവ അല്ലദീ റബിഹ ദുനിയ വൽ ആഖിറ വൽ കാഫിറു ഫീ ശരിൻ വഹുവ അല്ലദീ ഖസിറ ദുനിയ വൽ ആഖിറ. ഒരു മുഅ്മിൻ അവൻ എന്തു തന്നെയാണെങ്കിലും ഈ ദുനിയാവിലും ആഖിറത്തിലും ലാഭം നേടിയവൻ സത്യവിശ്വാസി തന്നെയാണ്. എന്നാൽ ഒരു കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഷെറിൽ തന്നെയാണ്, ഈ ദുനിയാവും ആഖിറും അവന് നഷ്ടമാണ്. കാഫിറിനെ സംബന്ധിച്ചിടത്തോളം അവന് രണ്ടും നഷ്ടമാണ്. എന്നിട്ട് സൂറത്തുൽ അസറിലെ അസർ എടുത്ത് ധരിച്ചു പോലെ, അസർ ഇന്നൽ ഇൻസാന ഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബർ. ഇതാണ് അതിൽ അദ്ദേഹം പറയുന്നത്. ഖുർആനുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഇബ്നു സൈമിയുടെ വിശദീകരണം ഇത്രയുള്ളൂ. ഇനി അടുത്തത് സുന്നത്ത്. അപ്പോൾ പത്താമത്തെ കാര്യമായിട്ട് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് അത്തമസ്സുഖു ബിൽ കിതാബി വസ്സുന്ന. ഒരു താലിബുൽ ഇൽമ് ഖുർആനും സുന്നത്തും മുറുകെ പിടിക്കുന്നവനായിരിക്കണം. അതിൽ ഖുർആനെ കുറിച്ച് വിശദീകരിച്ചു. ഇനി സുന്നത്ത്, അത് ഞാൻ വായിക്കണം. അമർജോ ഇല സുന്നത്തിൻ നബവിയ, സുന്നത്തിലേക്ക് മടങ്ങണം എന്ന് പറഞ്ഞതിന്റെ ആശയം എന്താണ്? ഫസുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാബിതത്തും ബൈന ഐദീന വലില്ലാഹിൽ ഹംദു വമഹ്ഫൂള. അള്ളാഹുവിന് സർവസ്തുതിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇന്ന് നമ്മുടെ കൈകളിൽ ഭദ്രമാണ്, അത് സ്ഥിരപ്പെട്ട നിലക്ക് തന്നെ. ഹത്താമാ കാന മക്ദൂബൻ അല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്ന അഹ്ലൽ ഇൽമി ബയ്യനു സുന്നതഹു വബയ്യനു മാ ഹുവ മക്ദൂബൻ അലൈഹി. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഏതുവരെന്ന് ചോദിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കളവ് കെട്ടിണ്ടാക്കി പറഞ്ഞിട്ടുള്ള ഹദീസുകൾ പോലുണ്ട്. അത് അഹ്ലുൽ ഇൽമി വിശദീകരിച്ചു തന്നിട്ടുണ്ട് ഏതൊക്കെയാണ് ആ കള്ള ഹദീസുകൾ എന്ന് പോലും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവ ഭദ്രമാണ് സുന്നത്ത് നമ്മുടെ കൈകളിൽ. വബഖിയത്തി സുന്ന വലില്ലാഹിൽ ഹംദു ലാഹിറത്തുൻ ലാഹിറത്തൻ മഹ്ഫൂള. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് സുന്നത്ത് എന്താണ്? അത് വ്യക്തമായും സുരക്ഷിതമായും നിലനിൽക്കുന്നുണ്ട്. യസ്തതിയു അയ്യ ഇൻസാനി നസില ഇലൈഹി ഇലൈഹ ഇമ്മാ ബി മുറാജഅത്തിൽ കുതുബി ഇൻ തമക്കന വഇല്ലാ ഫീ സുആലി അഹ്ലിൽ ഇൽമ്. ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ ആ ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ റഫർ ചെയ്തുകൊണ്ട് തന്നെ ആ സുന്നത്ത് മനസ്സിലാക്കാനും പഠിക്കാനും ഒരാൾക്ക് സാധിക്കും. ഇനി ആൾക്ക് റഫർ ചെയ്യാൻ കഴിയില്ലെങ്കിൽ അഹ്ലുൽ ഇൽമിനോട് ചോദിച്ചിട്ട് പഠിക്കാനും സാധിക്കും. അൽഹംദുലില്ലാഹ് അദ്ദേഹം പറയുന്നു. വലക്കി ഇദാ ഖാല ഖാലുൻ കൈഫ തുവഫിഖു ബൈന മാ ഖുൽത മിൻ റുജൂഇ ഇലാ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി മഅ അന്നനാ നജിദു അന്ന ഉനാസൻ യത്തബിഊന അൽകുതുബൽ മുഅല്ലഫ ഫിൽ മദാഹിബി വയഖൂലു അന മദ്ഹബി കദാ വഅന മദ്ഹബി കദാ വഅന മദ്ഹബി കദാ. എന്നിട്ട് ഇബ്നു സൈമ പറയാണ്, ഇനി നിന്നോട് ഒരാൾ ചോദിക്കുകയാണെങ്കിൽ, അപ്പൊ ഞാൻ പറഞ്ഞു എന്ത്, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങണം എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ഒരാൾ ഇങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയാണത് ശരിയാക? അതായത് നമ്മുടെ സമൂഹത്തിൽപ്പെട്ട ചില ജനങ്ങളോട് നമ്മൾ ഇത് പിൻപറ്റണം എന്ന് പറയുമ്പോൾ അവരെന്ത് പറയും? മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ, ആ വിഷയത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങളാണ് ഞങ്ങൾ പിൻപറ്റുക, ഞാൻ ഇന്ന മദ്ഹബുകാരനാണ്, ഞാൻ ഇന്ന മദ്ഹബുകാരനാണ് എന്ന് ചില ആളുകൾ പറയാലോ. അപ്പൊ എന്താ ചെയ്യാ? ഹത്ത ഇന്നകല തുഫ്തി റജുല വതഖൂൽ ലഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കദാ ഫയഖൂൽ അന മദ്ഹബിയൻ ഹനഫിയൻ അന മദ്ഹബിയൻ മാലിക്കിയൻ അന മദ്ഹബിയൻ ഷാഫിയൻ അന മദ്ഹബിയൻ ഹംബലിയൻ വമാ ശോ ദാലിക. എത്രത്തോളം എന്ന് ചോദിച്ചാൽ നീ ഒരാൾക്ക് ഫത്വ കൊടുക്കുകയാണെങ്കിൽ നീ അവനോട് പറയാണ്, ഒരാളോട് പോയിട്ട് നീ ഒരു വിഷയത്തിൽ ഫത്വ കൊടുക്കുകയാണെങ്കിൽ അവൻ എന്ത് പറയും? ഞാനേ ഹനഫി മദ്ഹബുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ ഹംബലി മദ്ഹബുകാരനാണ്, അല്ലെങ്കിൽ ഞാൻ മാലിക്കി മദ്ഹബുകാരനാണ്, ഇതേപോലുള്ള സംസാരങ്ങളായിരിക്കും പറയാം. ഇങ്ങനൊരു വിഷയം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. ഫൽ ജവാബ്, അതിന്റെ ഉത്തരം. അന്നഖൂല ലഹു, നമ്മൾ അവരോട് പറയും, ഇന്നനാ ജമീ അന്നഖൂല അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. നമ്മളെല്ലാവരും പറയുന്നത് എന്താ? നമ്മളെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു എന്ത്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയില്ല, മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളത് നമ്മളെല്ലാവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഫമാ മഅന ഷഹാദത്തു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, ഈ മുഹമ്മദ് റസൂലുള്ളാഹ് ആ ഷഹാദത്തിന്റെ മഅന എന്താണ്? എന്താണ് അതിന്റെ മഅന? കാല ഉലമാക്കൾ പറഞ്ഞിരിക്കുന്നു, മഅനാഹ മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ത്വഅതുഹു ഫീമാ അമർ വതസ്ദീഖുഹു ഫീമാ അഖ്ബറ വജ്തിനാബു മാ അൻഹാ മാ അൻഹുനഹാ വസജറ വഅല്ലാ യഅബുദു അല്ലാഹ ഇല്ലാ ബിമാ ശറ. ഇതാണ് അതിന്റെ അർത്ഥം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നുള്ളത് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ അനുസരിക്കുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഹദീസുകൾ ഖബറുകൾ അത് സത്യപ്പെടുത്തുന്നു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങൾ അത് ഒഴിവാക്കുന്നു, അത് ഷറാക്കിയതുപോലെയല്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് എടുക്കുകയും ചെയ്യുകയില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഠിപ്പിച്ചു ആ രൂപത്തിലല്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുകയുമില്ല. ഇതാണ് അതിന്റെ അർത്ഥം. ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ളതിന്റെ അർത്ഥം. എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ഫൈദ കാല ഇൻസാനുൻ അനമദ്ഹബീകദ ഔമദ്ഹബീകദ ഔമദ്ഹബീകദ ഫനഖൂലഹു ഹാദാ ഖൗലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫലാ തുആരിദുഹു ബിഖൗലി അഹദിൻ. അതുകൊണ്ട് നമ്മൾ അവരോട് പറയുന്നത് ഇതാണ്, എന്റെ മദ്ഹബ് ഇതാണ്, എന്റെ മദ്ഹബ് ഇതാണ്, എന്റെ മദ്ഹബ് ഇതാണ് എന്ന് പറയുന്ന ഒരാളോട് നമുക്ക് പറയാനുള്ളത് ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വാക്കാണ്. അതിനോട് ഒരാളുടെ കൗല് കൊണ്ടും എതിരാകരുത്. ആര് റസൂലുള്ളാഹിന്റെ വാക്കിനെതിരെ പറഞ്ഞാലും ഇത് റസൂലുള്ളാഹിന്റെ വാക്കാണ്, അതിനോട് എതിരാകരുത്. ഇതാണ് ഷഹാദത്തിന്റെ അർത്ഥം. ഹത്ത അയ്മത്തുൽ മദാഹിബി യൻഹൗന അൻ തഖലീലിഹിം തഖലീദൻ മഹ്ലഹ. തനിച്ച തഖലീദിനെ മദ്ഹബിന്റെ ഇമാമുകൾ പോലും എതിർത്തിട്ടുണ്ട്, വിരോധിച്ചിട്ടുണ്ട്. വയഖൂലുന മതാ തബയ്യനൽ ഹഖ് ഫൈനൽ വാജിബ റുജൂഉ ഇലൈഹി. അവർ തന്നെ പറഞ്ഞ എന്താണ്, ഏത് സന്ദർഭത്തിലാണ് ഒരാൾക്ക് സത്യം വ്യക്തമാകുന്നത്, ആ സന്ദർഭത്തിൽ ആ ഹക്കിലേക്ക് മടങ്ങുക എന്നുള്ളത് എന്താണ്, നിർബന്ധമാണ്. അപ്പോ അന്ധമായ തഖലീദിനെ മദ്ഹബിന്റെ ഇമാമുകൾ പോലും എതിർത്തിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞ ഇതാണ്, ഏത് സന്ദർഭത്തിലാണ് ഒരാൾക്ക് ഹദീസ് കിട്ടുന്നത്, സത്യം ബോധ്യപ്പെടുന്നത്, ആ സന്ദർഭത്തിൽ ആക്കലേക്ക് മടങ്ങണം എന്നാണ് അവരൊക്കെ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതൊക്കെയാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. പരക്കുല്ലിമൻ ആറലനാവി മദ്ഹബി ഫുലാൻ നൌ ഫുലാനിൻ. അതുകൊണ്ട് ഏതെങ്കിലും ഇന്ന മദ്ഹബിൻ പിന്നെ മദ്ഹബ് വെച്ചുകൊണ്ട് നമ്മളോട് എതിരാകുന്ന ആളുകളോട് നമുക്ക് പറയാനുള്ളത് നഹ്നുവാൻ തനഷദന മുഹമ്മദ് റസൂലുള്ളാ, നമ്മളും നിങ്ങളൊക്കെ മുഹമ്മദ് അല്ലാഹു റസൂലാണെന്നുള്ളത് സാക്ഷ്യപ്പെടുത്തുന്നു. വതക്തദി ഹാദിഹി ഷഹാദ അല്ലാ നത്തബി ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദിഹി സുന്നത്തു ബൈന ഐദീന വാലിഹതൻ ജലിയ. നമ്മൾ എന്താണ് അല്ലാഹു റസൂലിനെ അല്ലാതെ പിൻപറ്റേണ്ട ഒരു ബാധ്യത നമുക്കില്ല. അതാണ് ഈ ഷഹാദത്തിന്റെ തേട്ടം. സുന്നത്ത് വ്യക്തമായും പ്രത്യക്ഷമായും നമ്മുടെ മുമ്പിലുണ്ട്. താനും സ്പഷ്ടമായി സുന്നത്ത് നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അല്ലാഹു റസൂലിനെതിരായിട്ട് നമ്മൾ ഒരാളും പിൻപറ്റൂല എന്നുള്ളതാണ് നമുക്ക് അവരോട് പറയാനുള്ളത്. ولكن استعين بهذا القول ان قليل من اهميه الرجوع الى كتب الفقهاء واهل العلم. അത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നിങ്ങളുടെ മനസ്സിലുണ്ടാണ്. ഇതുകൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ എന്തുദ്ദേശിക്കുന്നില്ല, ഫുഖാക്കളുടെ ഗ്രന്ഥങ്ങളിലേക്ക് അഹ്ലുൽ ഇൽമിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് അതിന് യാതൊരുവിധ പ്രാധാന്യവും ഇല്ല എന്നല്ല ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതല്ല, അതിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ. ഇബ്നു സമി അത് വ്യക്തമാക്കുകയാണ്. അപ്പൊ പിന്നെ വെറും ഖുർആൻ സൂറത്തും നമ്മളിങ്ങനെ മനസ്സിലാക്കാനല്ല, അത് വിശദീകരിക്കണം. എന്ത് മിൻ അഹ്മിയത്തി റുജോ ലി കുത്തുബിൽ ഫുഖായി വഹലുൽ ഇൽമ്. അഹലുൽ ഇൽമിന്റെയും ഫുഖാക്കളുടെ ഗ്രന്ഥങ്ങളുടെയും പ്രാധാന്യം അത് കുറച്ച് കാണിക്കല്ല ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനൊരു പ്രാധാന്യം ഇല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ബൽ ഇന്ന റുജു ഇല കുത്തുബിൽ ഇൻതിഫായി ബിഹ വ മാരിഫതി തുർഖില്ലത്തി ബിഹ തസ്തൻബിത്തു ബിഹ അൽഅഹ്കാമിൻ അദില്ലതിഹ മിനൽ ഉമൂരില്ലത്തി ലാ യുംകിനു അൻ യുഹഖിക തലബുൽ ഇൽമി ഇല്ലാ ബിറുജു ഇലൈഹ. അദ്ദേഹം പറയുന്നത് എന്താ വെച്ചാൽ ആ ഗ്രന്ഥങ്ങളിലേക്ക് മടങ്ങണം. എന്തിന്? ആ ഗ്രന്ഥത്തിൽ നിന്ന് ഉപകാരം എടുക്കുന്നതിന് വേണ്ടി. അതേപോലെ തന്നെ ആ ഗ്രന്ഥങ്ങളിൽ നിന്നും ആ ഗ്രന്ഥങ്ങളുടെ തെളിവുകളിൽ നിന്നും വിധികൾ അഹ്കാമുകൾ എങ്ങനെയാണ് നിർദ്ധാരണം ചെയ്യുന്നത്, ആ നിർദ്ധാരണം ചെയ്യുന്നതിന്റെ രീതികൾ മനസ്സിലാക്കാനും ആ ഗ്രന്ഥങ്ങൾ കൊണ്ട് ഉപകാരം എടുക്കുകയും ചെയ്യണം. അതെന്താണ്? ഒരു തൊലബുൽ ഇൽമിന്റെ പിന്നെ സാക്ഷാത്കാരത്തിന് അത് കൂടിയേ തീരുള്ളൂ. അതായത് അതിന്റെ അവസാനം പറയുന്നത് അതാണ്, അത് മിനൽ ഉമൂരില്ലത്തി ലാ യുംകിനു, അത് കാര്യങ്ങളിൽപ്പെട്ടതാണ്, ഒരാൾക്ക് സാധിക്കുകയില്ല. അൻ യുഹക്കിക തൊലബുൽ ഇൽമ്, തൊലബുൽ ഇൽമ് അതായത് മതം പഠിക്കുക എന്നുള്ളതിനെ യാഥാർത്ഥ്യമാക്കാൻ ഇല്ലാ ബിറുജോ ഇലേ, അതിലേക്ക് മടങ്ങിക്കൊണ്ടല്ലാതെ ഒരാൾക്ക് സാധിക്കുകയില്ല. അതാണ്, അപ്പൊ അതിനെ അവലംബിക്കണം. കാരണം മുൻകാലക്കാരുള്ള ഖുർആനെയും സുന്നത്തിനെയും അത് വ്യാഖ്യാനിച്ചത് മനസ്സിലാക്കിയത് മുൻകാലക്കാരാണ്. അപ്പൊ ആ മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ അഹ്ലുൽ ഇൽമിന്റെ ഗ്രന്ഥങ്ങൾ അതിൽ നിന്ന് ഉപകാരം എടുക്കണം. അവരെങ്ങനെയാണ് തെളിവുകൾ നിർദ്ധാരണം ചെയ്യുന്നത്, തെളിവുകൾ എടുക്കുന്നതിന്റെ രീതികൾ മനസ്സിലാക്കണം. അതില്ലാതെ ഒരാൾക്ക് ഈ തൊലബുൽ ഇൽമ് എന്നുള്ളത് എന്താണ് യഥാർത്ഥവൽക്കരിക്കാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് ആര് പറയുന്നത്? ബിനു സൈമി റഹ്മുള്ളാഹി പറയുന്നത്. അപ്പൊ ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ അതൊക്കെ പണ്ഡിതന്മാരല്ലേ, എന്ത് പറഞ്ഞാലും അതൊക്കെ പണ്ഡിതന്മാരല്ലേ, അവരൊക്കെ മനുഷ്യന്മാരല്ലേ, എന്നിട്ട് അവരെ അഭിപ്രായം അവർക്ക് തിരികെ കയറ്റണം. അവരെ അക്കലുകൊണ്ട് അവർ ചിന്തിച്ച് നെറ്റൊന്നും മറ്റിടത്തൊക്കെ പോയിട്ട് അവർക്ക് കിട്ടിയ കുറെ വർത്താനങ്ങളുണ്ടാവും, കുറെ ചിന്തകളുണ്ടാവും, അത് ജനങ്ങൾക്കിടയിൽ സ്ഥാപിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അതൊക്കെ ഉലമാക്കളല്ലേ. അപ്പൊ അവരുടെ ഗ്രന്ഥങ്ങൾ അവലംബിക്കേണ്ടി വരും അവരുടെ തെളിവുപിടിച്ച രീതികൾ മനസ്സിലാക്കാൻ എന്നുള്ളതാണ് ആര് പറയുന്നത്? ഇബ്നു സൈമിയ റഹ്മുള്ളാഹി പറയുന്നത്. വലിദാലിക നജിദു ഉലായിക്കൽ ഖൗം അല്ലദീന ലം യതഫഖഹു വലാ ഐദിൽ ഉലമായി നജിദു അന്ന ഇൻദഹും മിന സല്ലാത്തി ഷൈഅൻ കസീറ. ഇതൊരു പോയിന്റാണ്. അതുകൊണ്ട് തന്നെ അവരെ നമുക്ക് കാണാം എങ്ങനെയുള്ള ആളുകളെ, ലം യതഫഖഹു അലാ ഐദിൽ ഉലമായി, പണ്ഡിതന്മാരിലൂടെ ഇൽമു നേടാത്ത ആളുകൾ, പാണ്ഡിത്യം നേടാത്ത ആളുകൾ, അവരെ ദീനെ മനസ്സിലാക്കിയിട്ടില്ല. എങ്ങനെ? പണ്ഡിതന്മാരിൽ നിന്ന് ദീനെ മനസ്സിലാക്കണം. അന്ന ഇന്ദഹും മിന സല്ലാത്തി ഷൈൻ കസീർ, ധാരാളം കാര്യങ്ങളിൽ അവർക്ക് അബദ്ധങ്ങൾ ഉണ്ടാവും, തെറ്റുകൾ പറ്റും. അപ്പൊ നമ്മൾ ഖുർആൻ സുന്നത്ത് മുന്നിൽ വെച്ചിട്ട് മനസ്സിലാക്കല്ല, അത് ഉലമാക്കൾ അത് വിശദീകരിച്ചതുപോലെ മനസ്സിലാക്കണം. പണ്ഡിതന്മാരിൽ നിന്ന് ഇൽമു നേടാത്ത ആളുകൾക്ക് സല്ലാത്ത് ഷെയ്യാൻ കസീർ, ധാരാളം കാര്യങ്ങളിൽ സല്ലാത്തുകൾ നമ്മൾ അവരിൽ കാണുന്നു. അന്നഹും സോറു എന്തോറു നബിനീൻ അക്കൽ മിമ്മ എമ്പകി എന്തോറു ഫീഹി, കാരണം അവരാ ഗ്രന്ഥങ്ങളിൽ നോക്കേണ്ട രൂപത്തിലല്ല അവർ നോക്കിയിട്ടുള്ളത്, ആ നോട്ട് അവർക്ക് എത്തിയിട്ടില്ല. യഹുദുന മസലൻ, ഒരു ഉദാഹരണം അദ്ദേഹം എക്സാമ്പിൾ പറയണം, സ്വഹീഹുൽ ബുഖാരി ഫയദഹബുന ഇലാ മാഫിഹി മിനൽ ഹദീസ്, ഒരാൾ സ്വഹീഹുൽ ബുഖാരി എടുത്തു, അതിലെന്താണ് ഹദീസുകളാണ്, ആ ഹദീസുകളിലേക്ക് ഒരാൾ പോയി. ഇതിന് ഉദാഹരണം പറയണം, പണ്ഡിതന്മാരും മുഖേന ഇത് പഠിച്ചിട്ടില്ലെങ്കിലുള്ള പ്രശ്നത്തെ കുറിച്ച് പറയണം. ഒരാൾ സ്വഹീഹുൽ ബുഖാരി എടുത്തു, അതിലുള്ള ഹദീസുകളിലേക്ക് പോയി. മാ അന്ന ഫിൽ ഹദീസ് മാഹു ആമുൻ വ മുഖസ്സസുൻ വ മുത്തലഖുൻ വ മുഖയ്യദുൻ വ ശൈഉൻ മൻസൂഹുൻ, ആ ഹദീസുകളിൽ എന്തുണ്ടാകും, ഇതൊക്കെ ഉണ്ടാവും ആ ഹദീസുകളിൽ. ബുഖാരി എടുത്തു നോക്കിയാൽ ആമായിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം, ഖാസായിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം, മുത്തലക്കായിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം, മുഖയ്യദായിട്ടുള്ള പ്രയോഗങ്ങൾ കാണാം, മൻസൂഹായിട്ടുള്ള ഹദീസുകൾ ഉണ്ടാകും. അപ്പൊ ഇതൊന്നും തിരിയാത്ത ആൾക്ക് ആ ഒരു ഹദീസ് കണ്ടു അത് ഉടനെയാണ്ട് അതുണ്ട് ഷെയർ ചെയ്തു. ചിലപ്പോൾ ഹദീസ് മൻസൂഖായിരിക്കും, അതയാൾ പഠിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഹദീസ് ആമായി പറഞ്ഞതായിരിക്കും, അതിനെ ഖാസാക്കി പറഞ്ഞ ഹദീസ് വേറെ ഉണ്ടാവും. ഇതൊക്കെ ഇത്തരത്തിലുള്ള ആൾക്ക് സംഭവിക്കുന്ന അബദ്ധങ്ങളാണ്. ഒരു ഹദീസും കേൾക്കുമ്പോൾ ഉടനെ ഫത്വ കൊടുത്തു, അങ്ങനെ ഹദീസ് ഉണ്ട്, അത് ചിലപ്പോൾ എന്നോ മനസ്സുവാക്കിയിട്ടുണ്ടാവും, അതോ മനസ്സിലായിട്ടുണ്ടാവില്ല. അപ്പോ ലാക്കിന്നഹു ലാ യഹ്തദൂന ഇലാ ദാലിക, ആശേ ആ ഹദീസുകളിലേക്ക് എത്തിച്ചേരാൻ അവർക്ക് സാധിക്കുകയില്ല. ഫയഹ്സുലു ബിഹാദ ലലാലുൻ കബീർ, അതുകൊണ്ട് വലിയ ലലാലത്ത് തന്നെ ഉണ്ടാകും. അപ്പൊ അങ്ങനെ ഉലമാക്കളുടെ ആ ഗ്രന്ഥങ്ങളൊക്കെ അവലംബിച്ചുകൊണ്ട് വേണം ഹദീസുകൾ മനസ്സിലാക്കാനും പഠിക്കാനും, അതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അപ്പൊ എന്താണ്, ഹദീസുകളുടെ കൂട്ടത്തില് പിന്നെ ഖാസായിട്ടുള്ളതുണ്ടാകും, ആമായിട്ടുള്ളതുണ്ടാവും, മുത്തലഖായിട്ടുള്ളതുണ്ടാവും, മുഖയ്യദായിട്ടുണ്ടാവും, മൻസൂഖായിട്ടുള്ളതുണ്ടാവും. അപ്പൊ നമ്മളൊരു ഹദീസ് ഇങ്ങനെ കാണുമ്പോൾ ആ ഹദീസാണ് ഷെയർ ചെയ്തു, ചിലപ്പോൾ അതെന്താണ്, അത് ആമായിട്ട് പറഞ്ഞതായിരിക്കും, പിന്നെ ഖാസാക്കി പറഞ്ഞ വേറെ ഹദീസുകളുണ്ടാവും, അല്ലെങ്കിൽ അത് മുത്തലഖായിട്ട് പറഞ്ഞതായിരിക്കും, അതിന് മുഖയ്യദായിട്ട് പറഞ്ഞ വേറെ ഹദീസുകളുണ്ടാവും, അതൊന്നും വില തിരിയില്ല. അവനത് അങ്ങനെയുള്ള ദീൻ പഠിക്കല്ലേ. അപ്പൊ കിട്ടേണ്ടത് അവർക്ക് കിട്ടൂല, ഉലമാക്കളിൽ നിന്ന് അവരുടെ കൈകളിലൂടെ അത് പഠിക്കണം എന്നുള്ളതാണ് ഇബ്നു സൈമി പറയുന്നത്. പത്താമത്തത് കഴിഞ്ഞു, ഇതാണ് പത്താമത്തത്, ഖുറാനിലും സുന്നത്തും മുറുകെ പിടിക്കുക. ആ ഖുറാൻ എങ്ങനെ മുറുകെ പിടിക്കണം അത് പറഞ്ഞു, ഹദീസ് എങ്ങനെ മുറുകെ പിടിക്കണം അതും പറഞ്ഞു. ഹദീസ് അതിന്റെ നസ്സുകൾ പഠിക്കുക, അത് ഇഫ്ലാക്കുക, അതിന്റെ മത്തിനുകളെ കുറിച്ച് പഠിക്കുക, ലൈഫും പഠിക്കുക. അത് മനസ്സിലാക്കുക, രണ്ടും മനസ്സിലാക്കാൻ ഉലമാക്കളുടെ ഇത് അംഗീകരിക്കുമാണ്. ഉലമാക്കൾ പറഞ്ഞത് മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം അത് മനസ്സിലാക്കേണ്ടത്. അതല്ലെങ്കിൽ എന്താണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അദ്ദേഹം വിശദീകരിച്ചതിന്റെ രത്ന ചുരുക്കം. പലപ്പോഴും അങ്ങനെ അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. ചില ആൾക്കാർ പറയും അത് ഹറാമാണ് അങ്ങനെ ഹദീസിന്റെ പറയും, അല്ലെങ്കിൽ അത് വിരോധിച്ചതാണ് അങ്ങനെ ഹദീസിന്റെ എന്ന് പറയും. അപ്പൊ ചിലപ്പോൾ അതിനെ ജമ്മ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ വേറെന്തെങ്കിലും ഉലമാക്കൾ ആ ഹദീസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അവര് ഹദീസിൻ കാണുമ്പോൾ തന്നെ അതുകൊണ്ട് ആളുകൾക്കിടയിൽ അത് ഷെയർ ചെയ്യാത് അതൊക്കെ അങ്ങനെ ഉണ്ടെന്ന് പറയാം കൊടുക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള അബദ്ധങ്ങൾ അവർക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, തഖ്ലീദ് പാടില്ല എന്നാ പറഞ്ഞത്. ഖുർആനും സുന്നത്തുമാണ് നമ്മളെ പ്രമാണം. അത് മനസ്സിലാക്കേണ്ടത് ഈ ഉലമാക്കൾ ഷറഈ ചെയ്ത പോലെ, തഫ്സീർ ചെയ്ത പോലെ, വിശദീകരിച്ച പോലെ ആയിരിക്കും. അതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പതിനൊന്നാമത്തെ അദബ് അൽ അംറുൽ ഹാദി അഷർ അത്തസബ്ബുത്ത് വസ്തബാത്ത്. തസബ്ബുത്തും സബാത്തും ഇത് രണ്ടും മുത്തറാദിഫല്ല, ഡിഷറി എടുത്തു നോക്കിയാൽ ചിലപ്പോൾ അങ്ങനെ കാണുള്ളൂ. തസബ്ബുത്തുണ്ട്, സബാത്തുണ്ട്. പതിനൊന്നാമത് ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട, ഒരു തോലബുൽ ഇലമിനുണ്ടായിരിക്കേണ്ട അദബ്. ഇപ്പൊ പത്തെണ്ണം പറഞ്ഞു, പതിനൊന്നാമത്തെ അദബ് എന്താണ്? തസബ്ബുത്ത് ഉണ്ടാകണം, സബാത്തും ഉണ്ടായിരിക്കണം ഒരു വിദ്യാർത്ഥിക്ക്. നമുക്കുണ്ടോന്നുള്ളത് നോക്കാം. എന്താ അദ്ദേഹം പറയുന്നത്? വമിൻ അഹ്മിൽ ആദാബിൽ യജിബ് അൻ തഹല്ല ബിഹാ തോലബുൽ ഇൽമി അത്തസബ്ബുത്ത് ഫീമാ യൻഖുലു മിനൽ അഖ്ബാർ. ഒരു വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട ആദാബുകൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ത്? ഖബറുകൾ ഉദ്ധരിക്കുന്നതിൽ തസബ്ബുത്ത് ഉണ്ടാകണം. വത്തസബ്ബുത്ത് ഫീമ യസ്തുർ മിനൽ അഹ്കാം, അതേപോലെ തന്നെ ഹുക്കുമുകൾ പറയുന്നിടത്തും തസബ്ബുത്ത് ഉണ്ടാകണം. ഇതാണ് പത്താമത്തെ ആദാബ്. ഇതെനിക്ക് തോന്നുന്നത് വിനുസമീന് കുറച്ച് മുമ്പ് ജീവിച്ച ഒരു പ്രസിദ്ധനായ ഒരു സലഫി പണ്ഡിതനാണല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ ഇത് തുടങ്ങിയിട്ടുണ്ട്. എന്റെ പണ്ഡിതന്മാരെ കുറിച്ചുള്ള ഈ ആരോപണങ്ങൾ പറഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ഈ വിദ്യാർത്ഥികൾക്കുള്ള നസീഹത്ത് കൊടുക്കുകയാണ്. ഈ ഗ്രന്ഥാണല്ലോ കിതാബുൽ ഇൽമിൽ അദ്ദേഹം വിദ്യാർത്ഥികൾക്കുള്ള നസീഹത്ത് കൊടുക്കുകയാണ്. വിദ്യാർത്ഥിക്കുണ്ടായിരിക്കേണ്ട 11-ാമത്തെ അദബായിട്ട് പറയുന്നത് ഈ തസബ്ബുത്താണ്. വാർത്തകൾ ഉദ്ധരിക്കുന്നിടത്തും ആ വാർത്തകൾ മനസ്സിലാക്കി അതിൽ വിധി പറയുന്നിടത്തും തസബ്ബുത്ത് കാണിക്കണം.
إذا نقلت فالأخبار إذا نقلت فلا بد أن تثبت أولا هل صحت أمن نقلت إليه أو لا
هذا قلنا نيه ور وارتا ودريك غيانا آدي انت شئنا آل لننا آ وارتا ودريك ند آل لننا آ وارتا شريا آنو اللي نلد پرشو ديكنا
ثم إذا صحت فتثبت في الحكم ربما يكون الحكم الذي سمعته مبنيا على اصل تجهله انت
ആവാർത്ത ശരിയാണെന്നുള്ളത് ബോധ്യപ്പെട്ടാൽ ആദ്യം ആവാർത്ത ശരിയാണോ നോക്കണം. ആവാർത്ത ശരിയാണെന്നുള്ളത് ബോധ്യപ്പെട്ടാൽ പിന്നെ അതിന്റെ ഹുക്കും ഉണ്ടല്ലോ. ആ ഹുക്കും നമ്മൾ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്ക് അബദ്ധമാണ് പറ്റിയിട്ടുള്ളത്. അത് പറഞ്ഞത് മനസ്സിലായല്ലോ. അത് പണ്ഡിതന്മാരെ കുറിച്ചാണ് പറയുന്നത്. പണ്ഡിതന്മാരെ കുറിച്ച് വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക. അയാളെ മുർജിയത്തിന്റെ ആളാണ്, അയാളെ മുർജിയത്താണ്, അല്ലെങ്കിൽ അയാളെ ഖവാർജി ചിന്താഗതിയുള്ള ആളാണ്, അല്ലെങ്കിൽ അയാളെ കൊട്ടാരം പണ്ഡിതനാണ്, അല്ലെങ്കിൽ അയാളാ പറഞ്ഞത് തെറ്റാണ്, എന്നിട്ട് അതിങ്ങനെ പ്രചരിപ്പിച്ചടക്കുക. അതല്ലെങ്കിൽ അയാൾ എന്ന ആളാണ്, അല്ലെങ്കിൽ അയാൾ മറ്റതാണ്, അങ്ങനെ ഉണ്ടല്ലോ ഒരു കുശുകുശു. ഇന്നത്തെ ആൾക്കാർക്ക് കാര്യമായിട്ടുള്ള പണി അതാണ്, അങ്ങനെ പണ്ഡിതന്മാരെ കുറിച്ച്. അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് കിട്ടിയാൽ ആ റിപ്പോർട്ട് ശരിയാണ് നോക്കുക. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിധി ഉണ്ടാക്കി അയാൾ പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണ്, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് വിധേയത്തിന്റെ വാദമാണ്, അല്ലെങ്കിൽ അയാൾ അത് ഹറാമാണ്. അങ്ങനെ വിധി ഉണ്ടാക്കുന്നതിന്റെ പിന്നെ മുമ്പ് എന്താണ്, ആ വിധി ഉറപ്പിക്കണം. കാരണം എന്താണ്, ചിലപ്പോൾ നിനക്ക് അറിവില്ലാത്തൊരു കാര്യത്തിന്റെ മേലായിരിക്കും അത് ഫതഹക്കും അന്നഹത്തോൻ. അപ്പൊ അത് കേട്ട ബാളെ അത് തെറ്റാണെന്നുള്ളത് നീ വിധിക്കും. അതുപോലെ വാക്യോ അന്നഹു ലൈസ ബിഹത്ത്, ചിലപ്പോൾ അതെന്താവും യഥാർത്ഥത്തിൽ അത് തെറ്റ അബദ്ധാവൂല, അത് തെറ്റാവൂല. പക്ഷെ നീ അത് കേട്ട പാട എന്ത് വിധി കൽപ്പിക്കും, ആ തെറ്റാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അതെന്താവൂല, അബദ്ധാവൂല. അപ്പൊ അതിലെന്ത് വേണം, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട അഥവാണ് തസബ്ബുത്ത്. ഇത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ, ന്യൂസുകൾ കേൾക്കുമ്പോൾ, വിവരങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ, ആ കേട്ടത്, ആ പറഞ്ഞത്, നമ്മൾ അറിഞ്ഞത് അത് ശരിയാണോ അല്ല എന്നുള്ളത് പരിശോധിച്ചിട്ടേ അതിലൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അത് അദബാണ്. എന്നിട്ട് അതിങ്ങനെ ഒരു ചെവിന്ന് മറ്റേ ചെവിക്കും, മറ്റേ ചെവിന്ന് ഷെയ്ഖ് ഫൗസാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതാ പറഞ്ഞ സന്ദർഭം, അതാരോട് പറഞ്ഞ പറഞ്ഞിട്ടുണ്ടോ, അപ്പൊ അത് രണ്ടും പരിശോധിക്കണം. ശരിയാണോ പരിശോധിക്കണം, ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അതിന്റെ ആ വിധി. നമ്മള് പറഞ്ഞ വിധി ഉണ്ടല്ലോ, ഇവര് പറഞ്ഞ തെറ്റാ, ആ ഒരു അത് ഹറാമാ, അല്ലെങ്കിൽ അത് അതങ്ങനെയാണ്, അതും പരിശോധിക്കണം. അല്ലെങ്കിൽ എന്താവും, ചിലപ്പോൾ പറഞ്ഞത് തെറ്റായിരിക്കും, ശരിയായിരിക്കും, രണ്ടിനും സാധ്യതയുണ്ട്.
വലാക്കിൻ കൈഫൽ ഇലാജു ഫി ഹാദിഹിൽ ഹാലി.
അപ്പൊ ഇങ്ങനെ പ്രശ്നം വരുമ്പോ എന്താണ് അതിന്റെ ഇലാജ്, അതിന്റെ ചികിത്സ, അതിന്റെ പരിഹാരം എന്താണ്? അല ഇലാജു
അന്തത്തസില ബിമൻ നുസിബ ഇലൈഹിൽ ഖബർ വ തഖൂലു നുഖില അൻക കദാ വ കദാ ഫഹലാദാ സ്വഹീഹുൻ.
ഇങ്ങനെ ഒരു വാർത്ത നമ്മളിലേക്ക് വരുമ്പോ ആരിലേക്കാണോ ചേർക്കപ്പെട്ടത് അവരോട് പോയിട്ട് പറയാ, ഇതാ നിന്നിൽ നിന്ന് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, നിന്നെ പറ്റി ഇങ്ങനെ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ട്, അത് ശരിയാണോ?
സുമ തുനാകിഷ്കു ഫഹദ ഫഖദ യകൂനു ഇസ്തിൻകാർക വനുഫൂർ നഫ്സിക മിൻഹു അവ്വലു വഹിലത്തിൻ സമയത്തഹു.
പിന്നെ എന്ത് ചെയ്യണം, ആദ്യം അത് പരിശോധിക്കുക. ഇതാ ഇങ്ങനെ ഒരു ന്യൂസ് എന്റെ ഒരു പണ്ഡിതനെ കിട്ടി, താങ്കളെ കുറിച്ച് കിട്ടിയിട്ടുണ്ട്, അത് ശരിയാണോ അല്ലേ? എന്നിട്ട് അയാളുമായിട്ട് ചർച്ച ചെയ്യുക, മുനാകിഷ നടത്തുക. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫസ്റ്റും കേൾക്കുന്ന സമയത്ത് നമ്മളൊക്കെ അയാൾക്ക് വെറുപ്പ് തോന്നിയിട്ടുണ്ടാവും. എന്നകലാ തദ്രീമ സബബു ഹാദൽ മൻകൂൽ, ഈ ഉദ്ധരിക്കപ്പെട്ടതിന്റെ കാരണം, ഇങ്ങനെ ഒരു വാർത്ത നമുക്ക് കിട്ടിയതിന്റെ കാരണം, ഒരു കാരണം ഉണ്ടാവുമല്ലോ, ആ കാരണം എന്താണെന്നുള്ളത് ചിലപ്പോൾ നിനക്കറിയില്ല. വയുഖാലു ഇതാ ഒലിമ സബബു ബത്തലൽ അജബു, ഒരു പ്രയോഗമുണ്ട്, എന്ത് കാരണം അറിഞ്ഞാലും പിന്നെ അത്ഭുതമല്ലാതായി, അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നുള്ളത് അറിയണം. ഫലാ ബുദ്ധ അബ്ബലം മിന തസബ്ബുതി ഫിൽ ഖബരി വൽ ഹുക്കും. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാല്, ഖബറിന്റെ കാര്യത്തിലും ഹുക്കുമിന്റെ കാര്യത്തിലും തസബ്ബുത്ത് ഉണ്ടാകണം ഒരു വിദ്യാർത്ഥിക്ക്. സുമ ബയദാലിക തത്തസലിമൻ നുഖില അനുഹവ തസ്അലു അൽ സ്വഹദാലിക അംല. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഈ വാർത്ത ആരിൽ നിന്നാണോ നമുക്ക് കിട്ടിയിട്ടുള്ളത്, ആരോട് ചോദിക്കേണ്ടത് ശരിയാണോ അല്ലേ. സുമ തുനാകിഷ്കു, പിന്നീട് അയാളോട് ചർച്ച നടത്തണം. ഇമ്മാ നെക്കുനഹു അല ഹക്കിൻ വ സ്വവാബിൻ ഫതർജു ഇലൈഹി ഔ യകുന സ്വവാബു മാക്ക ഫയർജു ഇലൈഹി. എന്നിട്ട് അയാളുമായിട്ട് ചർച്ച ഇടുക, നിങ്ങളെ കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണമുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രചരണമുണ്ട്, അത് അയാളുമായിട്ട് ചർച്ച നടത്തുക.
ചർച്ച നടത്തി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? ചിലപ്പോൾ സത്യം അയാളുടെ ഭാഗത്തായിരിക്കും, അപ്പൊ നമുക്ക് ആ സത്യം സ്വീകരിക്കാം. ചിലപ്പോ സത്യം നമ്മുടെ ഭാഗത്തായിരിക്കും, അപ്പൊ അയാൾക്ക് എന്ത് ചെയ്യുക? ഈ ഹക്ക് സ്വീകരിക്കുകയും ചെയ്യുക. അതാണ് നമ്മൾ ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ട നിലപാട്. അതല്ലാതെ പിന്നെ അതിന്റെ പേരിലൊരു ഗ്രൂപ്പ്, ആ മൂപ്പർക്ക് അങ്ങനെ ഒരു വാദം ഉണ്ട് കേട്ടോ, അപ്പൊ ആ പണ്ഡിതന്റെ ഒരു ഗ്രൂപ്പ്, അത് ഹക്കാണോ ബാത്തിലാണോ, അത് അയാളോട് ചോദിക്കാനോ അത് അയാളോട് പറയാനോ അതൊന്നുമില്ല. എന്നിട്ട് ഈ ആരോപണങ്ങളും കൊണ്ട് ഇങ്ങനെ കുസൂസ് പറഞ്ഞിട്ട് ഇങ്ങനെ ഭിന്നിപ്പുണ്ടാക്കി ഫിത്തിനി ഉണ്ടാക്കി ഇങ്ങനെ ഉലമാക്കളെ കുറിച്ച് ഇങ്ങനെ അലുസ്ലിന്റെ പണ്ഡിതന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. അപ്പൊ ഇബ്നു ഉസൈമീൻ പറഞ്ഞത് ഈ കാര്യമാണ്, അയാളുമായിട്ട് മുനാക്ഷ നടത്ത ചർച്ച നടത്ത, എന്നിട്ട് അങ്ങനെ ഒരു വാദം നിങ്ങൾക്കുണ്ടോ ചോദിക്കാം. അപ്പൊ ഹക്കതാണെങ്കിൽ നമുക്ക് അത് സ്വീകരിക്കാം, അതല്ലെങ്കിൽ അയാള് നമ്മൾ പറഞ്ഞ ഹക്കിലേക്ക് അയാൾക്ക് മടങ്ങുകയും ചെയ്യാം. ഇതാണ്
വഹുന കഫർക്കുൻ ബൈന സബാത്തി വത്ത തസബ്ബുത് ഫഹുമാ ശൈആന മുതശാബിഹാനി ലഫ്ലൻ മുഖ്തലിഫാനി മാനാ.
എന്നിട്ട് അദ്ദേഹം പറയണത് ഈ തസബ്ബുത്തും സബാത്തും തമ്മിൽ വ്യത്യാസമുണ്ട്, കണ്ട ഒരേപോലെയുള്ള പദങ്ങളാണെങ്കിൽ അർത്ഥത്തിൽ എന്തുണ്ട്? ഭയങ്കര മാറ്റമുണ്ട്. തസബ്ബുത്തും സബാത്തും അപ്പൊ ഡിക്ഷണറി എടുത്തൊക്കെ മനസ്സിലാവില്ല എന്നർത്ഥം. എന്നിട്ട് വിശദീകരിക്കുകയാണ്, ഫസ് സബാത്ത് മാനാവും. എന്താണ് സബാത്ത്? ഇപ്പൊ ഇതുവരെ പറഞ്ഞത് പിന്നെ തസബ്ബുത്തിനെ കുറിച്ചാണ്. തസബ്ബുത്ത് എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. ഇതാണ് തസബ്ബുത്ത്. ഒരു ന്യൂസ് കിട്ടുമ്പോൾ തന്നെ പത്രത്തിൽ ചിലപ്പോൾ അങ്ങനെ കാണാം, ആ പണ്ഡിതനെ അങ്ങനെ പത്ത് കൊടുത്തുണ്ട്, അല്ലെങ്കിൽ ലജിനെയാണ് ആ പത്ത് കൊടുത്തുകൊണ്ട്, ഏതെങ്കിലും ഒരു ന്യൂസിൽ വന്നായിരിക്കാം. പിന്നെ ആകെ കണ്ടോ കണ്ടോ ലജിന എങ്ങനെ വിശ്വസിക്കാന്ന് അറിഞ്ഞിട്ട് അതുകൊണ്ട് നടക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട്. അപ്പോ ഇബ്നു സൈമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ആരാത് പറയുന്നത് ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് വിശദീകരിച്ചിരിക്കുന്നത് അദബാണ്, ഒരു വിദ്യാർത്ഥിക്ക് ഉണ്ടായിരിക്കേണ്ട അദബാണ് ഈ പറയുന്നത്.
അപ്പൊ ഈ ഫർഖ് എന്താണ് പിന്നെ തസബ്ബുത്ത് സബാത്ത്? സബാത്തിന് അദ്ദേഹം വിശദീകരിക്കുന്നത് സബാത്തിന്റെ അർത്ഥം അനഹു അസ്സബ്ർ വൽ മുസാബറ, ഇതാണ് പിന്നെ എന്ത്
സബാത്ത്. തസബ്ബുത്ത് മറ്റത്, ഇത് സബാത്ത്. സബാത്ത് എന്താണ് പറഞ്ഞത്? ക്ഷമ, ഹാർഡ് വർക്ക്, മുസാബറത്ത്, കഠിനാധ്വാനം,
വല്ലായമൽ വലായുജർ വല്ലായഖദു മിൻ കുല്ലി കിതാബിൻ നുതഫ നുതഫതിൻ.
മനസ്സിലാക്കേണ്ട കുറച്ച് പോയിന്റുകൾ ഇതിൽ വരുന്നുണ്ട്. സബാത്ത് എന്ന് പറഞ്ഞാല് മടുപ്പുണ്ടാകാതെ നിരാശ ഉണ്ടാകാതിരിക്കുക പഠിക്കുന്ന വിഷയത്തിൽ. പിന്നെ ഓരോ കിതാബിന്നും പോയിട്ട് കുറച്ചിച്ചെടുക്കുക, ആ കിതാബിന്ന് കുറച്ച് മാന്തുക, ഈ കിതാബിന്ന് കുറച്ച് മാന്തുക. നുത്തഫത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം എന്താ വെച്ചാൽ നുള്ളി എടുക്കണീന പറയാം, ആ കിതാബിന്ന് കുറച്ചെടുക്കുക. അങ്ങനെയുണ്ട് ചില ആൾക്കാർ.
ഔ മിൻ കുല്ലി ഫന്നിൻ കിതാ സുമ്മയത്തുറക്ക്,
അതല്ലെങ്കിൽ ഓരോ ഫന്നിന്ന് ഓരോ കഷ്ണം വീതെടുക്കുക. അങ്ങനെ പഠിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. അത് പറ്റൂല എന്നാ പറയണത്, അത് സബാത്തല്ല, അത് സബാത്തല്ല. മനസ്സിലായല്ലോ. ആ കിതാബെന്ന് കുറച്ച്, ഈ കിതാബെന്ന് കുറച്ച്, അതിന് കുറച്ച് നുള്ളിയെടുക്കുക, അതിന് കുറച്ച് മാന്തി എടുക്കുക അല്ല.
പിന്നെന്ത് ചെയ്യും? പിന്നെ ഒഴിവാക്കും ചെയ്യും, അതിന് വലിച്ചെറി ചെയ്യും. എന്നെ ഹാതല്ലതി എളുറു തോലിബ്, ഈ രീതി ഉണ്ടല്ലോ അതൊരു തോലിബിന് ഒരു വിദ്യാർത്ഥിക്ക് ഉപദ്രവം ഉണ്ടാക്കും, പ്രയാസം ഉണ്ടാക്കും. വയക്കത്തോ അലഹിൽ അയ്യാം ബില ഫാ ഇത, കുറെ ടൈം അങ്ങനെ വേസ്റ്റ് ആവും, ദിവസങ്ങൾ അങ്ങനെയുണ്ട്, ഒരു ഉപകാരമില്ലാതെ ദിവസങ്ങൾ അങ്ങനെ പോകും. ഫാ മസലൻ, ഉദാഹരണം, ആ എക്സാമ്പിൾ പറയുന്നുണ്ട്. ബഅദുത്തുല്ലാബ് യഖ്റഊ ഫി നഹ്വി അൽ അജ്റൂമിയ, അജ്റൂമിയ വായിക്കും. നഹ്വിൽ ചില വിദ്യാർത്ഥികൾ എന്ത് ചെയ്യും? നഹ്വിന്റെ ഇതിൽ അജ്റൂമിയ വായിക്കും. വമറത്തൻ ഫി മത്തിന് ഖത്റുന്നദ, വേറൊരു സമയത്ത് ഖത്റുന്നദ എടുത്ത് വായിക്കും. വമറത്തൻ ഫിൽ അൽഫിയ, വേറെ ടൈമിൽ അൽഫിയ എടുത്ത് വായിക്കും. ഒരു സ്ഥിരതല്ല, കുറച്ച് ഖത്റുന്നദീന്ന്, കുറച്ച് അൽഫിയിന്ന്, കുറച്ച് അജ്റൂമിന്ന്, ഇങ്ങനെ ഒരു ആടി കളിച്ചോട്ടെ. കുറച്ച് അയിന്ന് വന്ന, കുറച്ച് തീന്ന് വന്ന, കുറച്ച് വന്ന്. വമറത്തൻ വക്കദാലിക്കൽ ഹാലുഫിൽ മുസ്തല, അതേപോലെ തന്നെ ഹദീസിന്റെ സാങ്കേതിക പദങ്ങൾ പഠിക്കുമ്പോൾ മറത്തൻ ചിലപ്പം തീയും നുഹബ എടുക്കും, നുഹബത്തുൽ ഫിക്കർ ഉണ്ടല്ലോ. വമറത്തൻ ഫി അൽഫിയത്തുൽ ഇറാഖി, ഇറാഖിന്റെ അൽഫീന്ന് കുറച്ചെടുക്കും. ഏത് ഹദീസിന്റെ ഇത് പഠിക്കുമ്പോൾ ഒരു ഗ്രന്ഥം മാത്രം അവലംബിക്കൂല, ഇങ്ങനെ ഓരോ ഗ്രന്ഥങ്ങൾ പോയിട്ട് ഇങ്ങനെ കുറച്ചിച്ച് കുറച്ചിച്ച് ഇങ്ങനെ തോണ്ടുക. വക്കദാലിക്ക ഫിൽ ഫിഖ്ഹി, ഫിഖ്ഹിന്റെ ഇതിൽ മറത്തൻ ഫി സാദുൽ മുസ്തഖിനി, ചിലപ്പോ കുറച്ച് മുസ്തഖിനി സാദുൽ മുസ്തഖിനി എന്ന് എടുക്കും. മറത്തൻ ഫി ഉംദത്തുൽ ഫിഖ്, ഉംദീന്ന് കുറച്ചെടുക്കും. മറത്തൻ ഫിൽ മോഹിനി, ചില സമയത്ത് എന്ത് ചെയ്യും? വേറെ പ്രാവശ്യം ഉംദീന്ന്, ഇങ്ങനെ ഫിഖ്ഹിന്റെ തീന്ന്. ഇതൊക്കെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാണല്ലോ. അപ്പോ ഒരു പ്രാവശ്യം ഉംദീന്ന്, വേറെ പ്രാവശ്യം മുഖിനിന്ന്, വേറെ പ്രാവശ്യം സാദുൽ മുസ്തഖിനി എന്ന് ഇങ്ങനെ. വമറത്തൻ ഫി ഷറഹുൽ മുഹദ്ദബ്, വേറൊരു പ്രാവശ്യം ഷറഉൽ മുഅദ്ദബിൽ പോയിട്ട് പഠിക്കാൻ നോക്കും. വഹാ കദാഫി കുല്ലി കിതാബിൻ വഹലും മജറ, ഇങ്ങനെ ഓരോ കിതാബും പോയിട്ട് അതിന് കുറച്ച് ഇതിന് കുറച്ച് ഇങ്ങനെ. ഹാദാ ഫിൽ ഗാലിബി ലാ യഹ്സുലു ഇൽമ, സാധാരണഗതിയിൽ ഇതുകൊണ്ട് ഒരു ഇൽമും കിട്ടൂല. വലു ഹസല ഇൽമൻ ഫൈന്നഹു യഹ്സുലു മസായില ലാ ഉസൂല, ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ കുറച്ച് മസാലകൾ കിട്ടും, ഉസൂല് കിട്ടൂല. എത്ര സത്യമാണ് അദ്ദേഹം പറഞ്ഞത്, എങ്ങനെ കുറയുന്ന കുറേ എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളി വ തഹ്സീൽ മസായിൽ കല്ലദിയ തലക്കത്തുൽ ജറാദു വാഹിദ വാഹിദത്തൻ ബഅദ ലുഹറ.
ഇങ്ങനെ ഈ മസാലകൾ പിന്നെ എടുക്കുന്ന ആളെ ഏതുപോലെയാണ്? വെട്ടുകിളിനെ പോലെയാണ്. ഒരു കൊത്തു കൊത്തും പിന്നെ ഒരു കൊത്തു കൊത്തും, ഇങ്ങനെ ആ ഒരു മസല ഇവിടുന്ന ഒരു മസല. ലാക്കിന്നത്തെ തഹ്സീൽ വ റുസൂഹു വസ്തവാത്തു ഹുവൽ മുഹിം. ഇതാണ് ഉണ്ടാകേണ്ടത്, ഈ രൂപത്തിലുള്ള പഠനമാണ് വേണ്ടത്. അതിന് കുറച്ച് കൊത്ത, ഇന്ന് കുറച്ചെടുക്കുക, മറ്റിന്ന് കുറച്ചെടുക്കുക, കുറെ ആ ബുക്ക് കുറെ ഈ ബുക്ക്, അതല്ല തബാത്തല്ലത്. പിന്നെന്താ ലാക്കി വേണ്ടത്? തഹസീൽ, ഒരു അടിസ്ഥാന നിയമങ്ങൾ പഠിക്കുക. വ റുസൂഹ് അഗാധമായിട്ട് പഠിക്കുക. വ തബാത്ത് ഒരു സ്ഥിയ, ഒരു ഉറച്ച പഠനം. ഉസൂല് നമ്മൾ പറയില്ല, ഉസൂല് തിരിയണം. അത് ഏതൊരു സംഗതിക്ക് ഉസൂല് തിരിയണം. പക്ഷെ എന്തെന്താ വെച്ചാൽ ദീനിന് മാത്രം ഉസൂലൊന്നും തിരിയണ്ട. അത് ആർക്കും പറയാം, ആർക്കും അത് പത്ത് കൊടുക്കുക, ആർക്കും സംസാരിക്കാം. ദീൻ അങ്ങനെയാണല്ലോ. നമ്മൾ വല്ലതും പറഞ്ഞാൽ അത് പറയാൻ പറ്റില്ല. വണ്ടിമാർക്ക് പറയാൻ പറ്റുള്ളൂ പറഞ്ഞാൽ നമ്മൾ തീവ്രവാദിയും ഭീകരവാദിയും. എന്നാ വേറൊരു പണി, അത് വേറെ ഡോക്ടർമാർ ഡോക്ടർമാരുടെ പണി. നമ്മളെടുത്താലോ പോലീസാവും ജയിലാവും ആകെ പ്രശ്നവും. ഓനെങ്ങനെ ഡോക്ടറെ പണി എടുക്കണ ചോദിക്കും. ഒരു എഞ്ചിനീയറെ പണി നമ്മളെടുത്താലോ അതെങ്ങനെ ഓൻ എഞ്ചിനീയർ ഒന്നുമല്ലല്ലോ, അതെങ്ങനെ ഓൻ എഞ്ചിനീയറെ പണി എടുക്കണ. ദീന് അത് ആർക്കും എങ്ങനെ ചെയ്യാം. ഇബ്നു സൈയിം പറഞ്ഞത് അങ്ങനെ ഇന്ന് കുറച്ചെടുക്ക, ദീന്ന് കുറച്ച്. അതൊരു പഠനമല്ല. നമുക്ക് ഉണ്ടാകേണ്ടത് എന്താണ്? തഹ്സീലാണ്, റുസൂഖാണ്, സബാത്താണ്. അടിസ്ഥാന ബേസിക് ആയിട്ടുള്ള ഒരു പഠനം, അടിസ്ഥാന നിയമങ്ങളെ കുറിച്ചുള്ള പഠനം, ഒരു സ്ഥിരതയാർന്ന പഠനം. ഉവൽ മുഹിം, അതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് ഫക്കുൻ സാബിതൻ ബിന്നിസ്ബത്തിൽ കുത്തുബില്ലത്തി തക്ര ഔ തുറാജെ. അതുകൊണ്ട് നീ എന്ത് ചെയ്യണം? നീ വായിക്കാനെടുക്കുന്ന ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ നീ റഫർ ചെയ്യാടുക്കുന്ന ഗ്രന്ഥങ്ങളിൽ അതൊരു അതിലൊരു സ്ഥിരത വേണം. വസാബിത്തൻ ബിന്നിസ്ബത്തിൽ ഷൂഖില്ലതി തത്തലക്കാലവും. അതേപോലെ തന്നെ ഷെയ്ഖുമാരുണ്ടല്ലോ, അതിലൊരു സ്ഥിരത വേണം. ഗ്രന്ഥങ്ങളെ കാര്യത്തിലും ഒരു സ്ഥിരത വേണം, ഷെയ്ഖുമാരുടെ കാര്യത്തിലും ഒരു സ്ഥിരത വേണം. നമ്മൾ ഏത് ഗ്രന്ഥമാണ് റെഫർ ചെയ്യുന്നത്, അതിനൊരു സാബിത്വമാണ്. അത് ഹദീസിന്റെ കാര്യത്തിൽ ഇന്ന ഗ്രന്ഥമാണ് ഞാൻ പഠിക്കുന്നത്, അപ്പൊ ആ ഗ്രന്ഥമാണ് പഠിക്കുക, ആ ഗ്രന്ഥം പഠിക്കുക. അപ്പോ നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ ഷെയ്ഖുമാരെ ദർശന പോയിട്ടുള്ള ആളുകൾക്കറിയാം, അവരൊരു ബാബ് ഇങ്ങനെ എടുത്തു പോകും, അല്ലെങ്കിൽ ഒരു ഗ്രന്ഥം ഇങ്ങനെ എടുത്തു പോകും. നമ്മുടെ നാട്ടിലെ രീതി ഇപ്പൊക്കെ നമ്മളൊക്കെ പറഞ്ഞ് കുറെ ആരോപണങ്ങളൊക്കെ ഉണ്ടായെങ്കിലും പറഞ്ഞ് പല ആളുകളും തുടങ്ങി വെച്ചിട്ടുണ്ട്. ഉലമാക്കളുടെ രീതി അതായിരിക്കും ആ ഗ്രന്ഥമാണ് മൊത്തത്തിൽ പഠിപ്പിക്കുക. അല്ലെങ്കിൽ ഒരു ഹദീസ്, അതിന്റെ ഒരു ബാബ്, ഒരു കിതാബ് അതുണ്ട് വെച്ചിട്ട്, അത് നമുക്ക് തോന്നി എന്താ പുതിയ എല്ലാ തിങ്കളാഴ്ചയും ഈ ഒരു ഉദുവിന്റെ ബാബ് ഇങ്ങനെ എടുത്തു പോണ്, അല്ലെങ്കിൽ ഈ ഒരു നോമ്പിന്റെ ബാബ്, അത് അതാണ് അതിന്റെ രീതി. ഒരു ഹദീസ് പഠിക്കുന്ന ഒരാള് അതുകൊണ്ടാണ് ഉലമാക്കൾ പറഞ്ഞത് ആദ്യം ഏത് ഗ്രന്ഥം പഠിക്കണം, അതിന് ആ ഗ്രന്ഥം പൂർണ്ണമായിട്ട് പഠിക്കുക. ഇനി ഫിഖാണ് പഠിക്കേണ്ടത്, അതിലൊരു ഗ്രന്ഥം അവലംബിക്കുക. അതാണ് ഇബ്നു സൈമി പറഞ്ഞുകൊണ്ടിരുന്നത്. വസാബിത്ത ബിൻ ഫിലിഷ്, അതേപോലെ തന്നെ ഷെയ്ഖുമാരുടെ കാര്യത്തിലും. എന്നിട്ട് അദ്ദേഹം ഉദാഹരണം പറയുന്നുണ്ട്, ലാ തക്കൂലു ദവ്വാഖൻ, നീ ടെസ്റ്റ് ചെയ്യുന്നവനാകരുത്. കുല്ലു സുബുഹിൻ ഇന്ദ ഷെയ്ഖിൻ, ഓരോ ആഴ്ചയും ഓരോ ഷെയ്ഖിന്റെ അടുത്ത്. കുല്ലു ഷെയ്ഖിൻ അൻ ഷെയ്ഖൻ, ഓരോ മാസം ഓരോ ഷെയ്ഖിന്റെ അടുത്ത്. ഖൈദി റവ്വലിൻ മൻ സത്തതലഖൽ ഇൽമ ഇൻദഹു, അതുകൊണ്ട് ആദ്യം എനിക്കൊരു തീരുമാനം വേണം ഏത് ഷെയ്ഖിന്റെ അടുത്ത് നിന്നാണ് നീ ഇൽമ എടുക്കുന്നത്. സുമ്മ ഇദാ ഖറർത ദാലിക ഫസ്ബുത്ത്, ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നീ അതിൽ ഉറച്ചിക്കണം. വലാ തജാൽ കുല്ല ഷഹ്രിൻ അവ കുല്ല ഉസ്ബുഹിൻ ലക ഷെയ്ഖൻ, ഓരോ ആഴ്ചയും ഓരോ ഷെയ്ഖ്, ഓരോ മാസവും ഓരോ ഷെയ്ഖ്, അങ്ങനെ ആകരുത്. ഉണ്ടോ ഒരു ദിവസം ഒരു ഷെയ്ഖിന്റെ ദർശനം, പിന്നെ അടുത്താഴ്ച വേറെ ഷെയ്ഖിന്റെ ദർശനം, പിന്നെ അടുത്താഴ്ച വേറെ ഷെയ്ഖിന്റെ ദർശനം, ഇങ്ങനൊരു കളി. അപ്പൊ അവിടുന്നും പൂർണ്ണമായിട്ട് കിട്ടൂല, മറ്റൊടുന്നും പൂർണ്ണമായിട്ട് കിട്ടൂല, ഇങ്ങനെ ഓരോ ആഴ്ച ഓരോ മാസം ഇങ്ങനെ ഷെയ്ഖുമാർ അങ്ങോട്ട്. വലാ ഫർഖ ബൈന അൻ തജാലലക ഷെയ്ഖൻ ഫിൽ ഫിഖ്ഹി വതസ്തമിറു മഅഹു ഫിൽ ഖി, ഇതിന് കുഴപ്പമില്ല. അങ്ങനെ ഫിഖിന്റെ കാര്യത്തിൽ നീ ഒരു ഉസ്താദിനെ, എന്നിട്ട് ആ ഫിഖിന്റെ കാര്യത്തിൽ ആ ഉസ്താദിൽ തന്നെ നീ ദർസുകൾ കേൾക്കുന്നു. വഷെയ്ഖൻ ആഖറ ഫി നഹവി വസ്തസ്തമിറു മഅഹു ഫി നഹവി, നഹവിന്റെ ഇതിൽ വേറൊരു ഷെയ്ഖ്, എന്നിട്ട് ആ നഹവിന്റെ ആ ഷെയ്ഖിന്റെ ദർസന്നെ. വഷെയ്ഖൻ ആഖറ ഫി അഖീദ വതൗഹീദ് വതസ്തമിറു മഅഹു, അഖീദന്റെയും തൗഹീദിന്റെ ഇതിൽ വേറൊരു ഷെയ്ഖ്, എന്നിട്ട് ആ ഷെയ്ഖിന്റെ ദർസന്നെ. അതിന് കുഴപ്പമില്ല. അൽ മുഹിമ്മു അൻ തസ്തമിറ ലാ അൻ തതദവ്വഖ്, ഏറ്റവും പ്രധാനപ്പെട്ട എന്താ വെച്ചാൽ അത് ഒരു ഉറച്ചു നിൽക്കുക, അതിലൊരു നിലപാടുണ്ടാകുക എന്നുള്ളതാണ്. ആയിക്കോട്ടെ, നെഹവിന്റേത് ഒരു ഷെയ്ഖ്, ആ ഷെയ്ഖിന്റെ ദർശനെ, അപ്പൊ അതിലെന്തുണ്ടാവും? ഒരു റുസൂഖ് കിട്ടും, അതിലൊരു തഹ്സീൽ കിട്ടും. അതല്ലാതെ ഇങ്ങനെ കളിക്കല്ല ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം. അല്ലാത്ത തതവക്കാരെ രുചി നോക്കുക. ഒരാഴ്ച ഒരു ഷെയ്ഖിന്റെ, ആ ഒരാഴ്ച വേറൊരു ഷെയ്ഖ്, അതുകൊണ്ട് ഉദ്ദേശ ഫലം കിട്ടൂല. വതകൂനു ഖറജുലിൽ മുത്തല്ലാഖി, ഖറജുലിൽ മുത്തല്ലാഖ, മുത്തല്ലാഖിനെ പോലെ ആകരുത് നീ. കുല്ലമ തസവജം പ്രകത്തിന് ബജരസൈന്ദയ്യാമിൻ തൊല്ലക്കഹ വധഹബയത്തിലുവു ഉഖറ. എങ്ങനെ? ഓനൊരു പെണ്ണിന്റെ കല്യാണം കഴിക്കും, ഓള തലാക്കിയല്ലും, കുറച്ച് ദിവസം ഓള നിർത്തും, പിന്നെ ഓള തലാക്കിയല്ലും, പിന്നെ വേറെ പെണ്ണിന്റെ കല്യാണം കഴിക്കും, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അവളെ തലാക്കി ചെല്ലും,
ഇങ്ങനെയുള്ള റജലിനെ പോലെ നീ കളിക്കരുത്, നീ ആകരുത്. അതിലെന്ത് വേണം? തബാത്ത് വേണം. അപ്പൊ ഇതാണ് തബാത്ത്. തസബ്ബത്ത് മറ്റൊന്നാണ്, ഇത് തബാത്ത്. അതിലുള്ള ഉറച്ച നിലപാട്, കാരണം ആ ഉസൂലാണ് പഠിക്കേണ്ടത്. ഉസൂല് തീയാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാവില്ല, ഫിക്കു മനസ്സിലാവില്ല, ഹദീസ് മനസ്സിലാവില്ല, അഖീദ മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. ഒരു ഉസൂല് പറഞ്ഞ സംഗതി അതെല്ലാത്തിനും ഉണ്ടല്ലോ ഒരു ഉസൂല്. അത് ഈ വിഷയത്തിലുണ്ട്. അത് തിരിയാത്ത ഒരാൾക്ക് കിതാബ് വായിച്ചാലും മനസ്സിലാവില്ല, പറഞ്ഞതൊക്കെ അബദ്ധമായിരിക്കും. അപ്പൊ ആ ഉസൂല് പഠിക്കണം. അപ്പൊ അതൊരു ഷെയ്ഖിന്റെ അടുത്തത്. അതിങ്ങനെ മാറി മാറി കളിക്കല്ല ചെയ്യേണ്ട, അതുകൊണ്ട് ഫായിദ ഉണ്ടാവില്ല. അത് അഹ്ലു സുന്നയുടെ ഒരു ഷെയ്ഖിൽ നിന്ന് അങ്ങനെ ഒരു തെർത്തീവ് അനുസരിച്ചുള്ള പഠനം. അതാണ് എന്ത് പറഞ്ഞത്, ഈ സബാത്ത് കൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത്. അയിൽ തന്നെ ആ തസബ്ബത്ത് അമ്പറും മൊയ്മുൻ, എന്നിട്ട് വീണ്ടും അദ്ദേഹം തസബ്ബത്തേക്ക് വീണ്ടും വരികയാണ്. തസബ്ബത്ത് മറ്റത് സബാത്ത്, ഇപ്പൊ പറഞ്ഞത് സബാത്ത്. വീണ്ടും തസബ്ബത്തേക്ക് വന്നു. ലിയാനാഖിരീന താറത്തിൻ തഖൂൻ ലഹു നവായാ ശയ്യ. ഇങ്ങനെ ഉലമാക്കളെ കുറിച്ച് പ്രചരിപ്പിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഈ വാർത്തയും കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ മോശമായിട്ടുള്ള ഉദ്ദേശങ്ങളാണ് ഉണ്ടാകുക. അതുണ്ട്. ഇപ്പൊ ഐ എസ് ഒക്കെ പ്രചരിപ്പിക്കുന്നുണ്ടല്ലോ. ഐ എസ് ആദ്യം പിടിക്കുക ഉലമാക്കളെയാണ്, പിന്നെ ഭരണാധികാരികളെ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ. അപ്പൊ ആ പണ്ഡിതൻ എന്ത് കാര്യം പറഞ്ഞാലും അവരൊക്കെ ഭരണാധികാരികൾ ആൾക്കാരാണെന്നും, പിന്നെ ആ പണ്ഡിതൻ പറഞ്ഞതിന് ഒരു വില ഉണ്ടാവില്ല അല്ലേ. അങ്ങനെയാണല്ലോ. അപ്പൊ ഇവർക്ക് ചിലപ്പോൾ എന്താണ് മോശമായിട്ടുള്ള ഉദ്ദേശങ്ങളായിരിക്കും ഉണ്ടാകുക. എനക്കുലുനമാ യുഷബ്യഹു സുംഅത്തൽ മൻഖൂലി അൻഹു ഖസ്ദൻ വഅംദൻ. മനഃപൂർവ്വം തന്നെ എന്താണ് അവരുടെ പ്രശസ്തി ജനങ്ങൾക്കിടയിൽ ഇല്ലാതാക്കലായിരിക്കും ഈ വാർത്ത കൊണ്ടുവരുന്നതിന്റെ അവരുടെ ലക്ഷ്യം. ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടാവും, മനഃപൂർവ്വ പണ്ഡിതന്മാരെ ഇടിച്ച് താഴ്ത്തുക. അത് നമുക്കിടയിൽ നല്ലത് സംഭവിച്ചിട്ടുണ്ട്, പണ്ഡിതന്മാരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള പ്രചരണങ്ങൾ. വതാർത്തലായക്കൂനും ഇന്ദഹുനവായ സയ്യ. വേറെ ചിലപ്പോ ചില ആൾക്കാർക്ക് മോശമായിട്ടുള്ള ഉദ്ദേശങ്ങളൊന്നും ഉണ്ടാവില്ല. വലാക്കിന്നും എഫ്എമൂന ചെയ്യാം അല ഖിലാഫി മാനാഹുല്ലദി ഉരീദബി. ചിലപ്പോൾ അവരെന്താണ് മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതിനെതിരെ എന്താണോ ഉദ്ദേശിച്ചത് അതിനെതിരായിട്ടായിരിക്കും അയാൾ ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടാകുക. വലിഹാദ അജിബുത്ത് തസബ്ബുത്ത്. അതുകൊണ്ടാണ് തസബ്ബുത്ത് നിർബന്ധമാണെന്ന് പറഞ്ഞത്. രണ്ടാണെങ്കിലും തസബ്ബുത്ത് നിർബന്ധമാണ്. ചിലപ്പോൾ അയാൾ കേട്ടിയത് തെറ്റായിരിക്കും, അതങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ടാവും, അപ്പോഴും തസബ്ബുത്ത് വേണം. വേറെ ചില ആൾക്കാർക്ക് മനഃപൂർവ്വം ഇതിന്റെ മുന്നിൽ എന്തുണ്ടാവും, ആ ഉലമാക്കൾ പറഞ്ഞത് ഒന്നും എടുക്കരുത് എന്നുള്ള ഉദ്ദേശം വെച്ചിട്ട് എന്ത് ചെയ്യും, അവന്റെ ആ ബുദ്ധി ഉണ്ടല്ലോ, അവന്റെ ബുദ്ധിക്കനുസരിച്ച് അവൻ നെറ്റിൽ സെർച്ച് ചെയ്തതിനനുസരിച്ചിട്ട് ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പണ്ഡിതന്മാരെ കുറിച്ച് മനഃപൂർവ്വം തെറ്റിദ്ധാരണ്ടാക്കുകയും ചെയ്യും. അവ രണ്ടാണെങ്കിലും തസബ്ബുത്ത് ഒരു തോൽവിനും വേണം. അതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. فإذا ثبت بالسند ما نقل اتى دور المناقشه مع صاحبه الذي نقل عنه قبل ان تحكم على القول بانه خطا او غير خطا وذلك لانه ربما يظهر لك بالمناقشه ان الصواب مع الذي نقل عنه الكلام അതുകൊണ്ട് ഇത് ബോധിപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അയാൾ പോയിട്ട് നേരിട്ട് പോയിട്ട് മുനാകശ നടത്തണം, ചർച്ച നടത്തണം. ആ ചർച്ചയിൽ ചിലപ്പോൾ എന്ത് മനസ്സിലാവും, അയാളാ പറഞ്ഞത് ശരി തന്നെയാണ് എന്നുള്ളത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്ത് ചെയ്യണം, നേരിട്ട് പോയിട്ട് അയാളോട് ചർച്ച നടത്തണം. അപ്പോൾ നേരിട്ട് ചർച്ച നടത്താൻ പറ്റുന്ന ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് അയാളോട് ബന്ധപ്പെടാൻ പറ്റുന്നത്, അയാളോട് ബന്ധപ്പെടുക, എന്താണെങ്കിലും അത് തസബ്ബുത്ത്, അത് സ്ഥിരീകരിക്കണം. നമ്മൾ കണ്ടതും കേട്ടതും പറഞ്ഞെടുക്കരുത്. വൽ ഖുലാസ, ഇതിന്റെ ഖുലാസ എന്താണ്, അന്നഹു ഇദാ നുഖീലാൻ ശഖ്സി മാ തറാനു ഖത ഫസ്ലുക് തുറഖൻ സലാസല തർതീബി. അതുകൊണ്ട് ഇതിന്റെ ഖുലാസ ഷോർട്ട് വിനസയും പറഞ്ഞത് എന്താ വെച്ചാൽ, ഒരു വ്യക്തിയെക്കുറിച്ച് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടിയാൽ, ഒരു പണ്ഡിതനെ കുറിച്ച് ഇങ്ങനെ ന്യൂസ് കിട്ടിയാൽ, നീ അത് തെറ്റായിട്ട് നീ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മൂന്ന് മാർഗങ്ങൾ തെർത്തീവ് അനുസരിച്ചിട്ട് സ്വീകരിക്കണം. മൂന്ന് രീതികൾ അല്ല അവല തസബ്ബുത്ത് ഫീ സീഹത്തിൽ ഖബർ. ഒന്നത് കേട്ടത് ശരിയാണോ അല്ലേ എന്നുള്ളത് ഉറപ്പിക്കുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആ കേട്ടത് ചിലപ്പോൾ എന്താണ്, ആ കേട്ടതന്നെ നുണയാവും, പിന്നെ അതിന്റെ പിന്നാലെ പോകേണ്ട കാര്യമില്ലല്ലോ. കേട്ടതന്നെ നുണയാണെങ്കിൽ ഇല്ലാത്തതാണെങ്കിൽ പിന്നെ അത് അതിന്റെ പിന്നാലെ മെനക്കെട്ടിട്ട് കാര്യമില്ല. അപ്പൊ ആദ്യം ആ ഖബർ, നമുക്ക് കിട്ടിയ ന്യൂസ് ശരിയാണോ അല്ലേ, ഇങ്ങനെ അഹ്ലു സുന്നത്തിൽ ഒരു പണ്ഡിതനെ കുറിച്ച് കിട്ടിയ ന്യൂസ് ശരിയാണോ അല്ലേ, അതൊന്ന്. രണ്ടാമത്തെ അന്നല്ലൂർ ഫി സവാബിൽ ഹുക്കമി. രണ്ടാമത്തത് അതിന്റെ ഹുക്കുമിന്റെ ശരി സാധുത, അതാണ് പരിശോധിക്കേണ്ടത്. നമ്മളതിലൊരു ഹുക്കും പറയാലോ, ആ അത് തെറ്റാണ് അല്ലെങ്കിൽ അത് ശരിയാണ് അല്ലെങ്കിൽ അത് ഹറാമാണ് അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയാണ്, ആ ഹുക്കുമുണ്ടല്ലോ. ഫൈൻ കാന സവാബൻ ഫഈദുഹു വദാഫിയുഹു. അപ്പൊ അത് ശരിയാണെങ്കിൽ എന്ത് ചെയ്യണം, അയാളെ പ്രൊട്ടക്ട് ചെയ്യണം, അയാളെ സംരക്ഷിക്കണം, അയാൾക്ക് അയാളെ കൂടെ നിന്നിട്ട് അയാൾക്ക് ശക്തി പകരുകയാണ് വേണ്ടത്. അങ്ങനെ തന്നെയാണ് ഹക്ക് എന്നുണ്ടെങ്കിൽ അത് ചെയ്യണം, അയാളെ ശക്തിപ്പെടുത്തണം വേണ്ടത്. വൈറായത്തോ ഖത്ത് വസുലുക്ക് ത്വരിക്കസായ. അത് അബദ്ധാണെങ്കിൽ എന്ത് ചെയ്യണം, മൂന്നാമത്തെ മാർഗം പ്രയോഗിക്കണം. അതെന്താണ്, ആ ലിത്തിസാല വിമൻ നുസിബ ഇലഹി മുനാകശത്തെ ഹി ഫീഹി വലിയക്കുന്നതാലിക്ക വിഹുദോയിൻ വഹത്തിറാമിൻ. ആരാണോ അയാളായിട്ട് നേരിട്ട് മുനാകശ നടത്തുക, അത് മാന്യമായിട്ട് ചെയ്യണം, ചർച്ച നടത്തുക, എന്നിട്ട് ആൾക്കത് ബോധ്യപ്പെടുത്തി കൊടുക്കുക, കാര്യങ്ങൾ സംസാരിക്കുക. ഇതാണ് അതിന്റെ ഖുലാസയായിട്ട് ആര് പറഞ്ഞത്, ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. ഇനി പന്ത്രണ്ടാമത്തെ ലാസ്റ്റ് കാര്യം അതുകൂടി ഉണ്ട്. അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഉസൂലു സിത്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. 11 നമ്മളിപ്പോ വിശദീകരിച്ച്, ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ ഇത് തീർന്നിട്ട് നമുക്ക് മറ്റേ ഗ്രന്ഥം നമുക്ക് തുടങ്ങാം. അപ്പൊ 11 കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലുണ്ടാകണം. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഓരോന്നും പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ